നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
തുടർച്ചയായ രണ്ട് മിച്ച ബജറ്റുകൾക്ക് ശേഷം ഓസ്ട്രേലിയ ധനക്കമ്മിയിലേക്ക് നീങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. അതായത് രാജ്യത്തിന്റെ കടം കൂടുകയാണെന്നർത്ഥം. എന്താണ് നിലവിലെ സാഹചര്യം? കടബാധ്യത കുറയ്ക്കാൻ സർക്കാരിന് മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ്? ഈ വിഷയമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ എക്സ്പ്ലെയിനറുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും ഇരുമ്പയിരിന് ചൈനയിൽ നിന്നുള്ള ഡിമാൻഡ് കുറവുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായി ട്രഷറർ ജിം ചാമേഴ്സ് ചൂണ്ടിക്കാട്ടുന്നത്. 2022 ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായാണ് ഓസ്ട്രേലിയ കമ്മി ബജറ്റിലേക്ക് പോകുന്നത്. എന്നാൽ ഇത് അത്ര മോശം കാര്യമല്ലെന്നാണ് ജിം ചാമേഴ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്.
Two surpluses in the first two years, a smaller deficit this year, and then even with some slippage in subsequent years, a $200 billion improvement in the budget position since we were elected, which means much less debt for Australians to repay.
കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മിഡ് ഇയർ ഇക്കണോമിക് ആൻഡ് ഫിസ്കൽ ഔട്ട്ലുക്ക് അനുസരിച്ച് ഓസ്ട്രേലിയൻ ബജറ്റിൽ ഈ സാമ്പത്തിക വർഷം 26.9 ബില്യൺ ഡോളറിന്റെ കമ്മി രേഖപ്പെടുത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇത് മെയ് മാസത്തെ ബജറ്റിൽ പ്രവചിച്ചിരുന്നതിനേക്കാൾ 1.4 ബില്യൺ ഡോളർ കുറവാണ്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഈ കമ്മി 46.9 ബില്യൺ ഡോളറായി വർദ്ധിക്കും. മാത്രമല്ല അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി തുടരുകയും ചെയ്യും. നിലവിലെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാരണം ഓസ്ട്രേലിയൻ ഇരുമ്പയിരിനുള്ള ചൈനയുടെ ആവശ്യക്കുറവാണ്. അടുത്ത 4 വർഷത്തിനുള്ളിൽ 8.5 ബില്യൺ ഡോളർ കമ്പനി നികുതി കുറയുമെന്ന് ട്രഷറി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ട്രഷറർ ജിം ചാമേഴ്സ് ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്.
We need to remember in the international context that most of the OECD has had a negative quarter of growth. We have escaped a negative quarter of growth to date. Our gross debt position is a fraction of what we see in comparable countries, and our budget improvement since 2021 has been much faster than the average of advanced economies and the specific comparison with the economies that we usually refer to. And so we have made a lot of progress.
വരവ് കുറഞ്ഞതു മാത്രമല്ല, സർക്കാർ ചെലവിലും വലിയ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട്. 733.1 ബില്യൺ ഡോളർ ചെലവഴിക്കേണ്ടി വരുമെന്നാണ് സർക്കാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇത് മെയ് മാസത്തെ ബജറ്റിനേക്കാൾ 4.4 ബില്യൺ ഡോളർ കൂടുതലാണ്. ചൈൽഡ് കെയർ, വയോജന സംരക്ഷണം, മറ്റ് സംരംഭങ്ങൾ എന്നിവയ്ക്കായുള്ള പുതിയ പദ്ധതികൾക്കായാണ് സർക്കാർ അധികമായി തുക ചിലവഴിക്കേണ്ടി വരിക. ചെലവ് കുതിച്ചുയരുന്നത് സർക്കാരിന് വലിയ വെല്ലുവിളിയാണ്. പ്രതിപക്ഷം സർക്കാരിനെ ഈ വിഷയത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നുമുണ്ട്. പ്രതിപക്ഷ ധനകാര്യ വക്താവ് ആംഗസ് ടെയ്ലറിന്റെ വാക്കുകളിലേക്ക്,
This is the biggest spending government we have seen outside of wartime or crisis. And there is absolutely no pathway in this update to a restoration of Australians' standard of living.
ഓസ്ട്രേലിയയുടെ പ്രതിശീർഷ വരുമാനത്തിലും തുടർച്ചയായ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. വളർച്ച കഴിഞ്ഞ 2 ദശകങ്ങളിലെ ഏറ്റവും മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ സർക്കാരിന് മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ്? ചെലവ് കുറയ്ക്കുക, വരവ് കൂട്ടുക. പക്ഷേ ഇതിന് രണ്ടിനും പരിമിതികളുണ്ട്. കാരണം ജനക്ഷേമ പദ്ധതികളുടെ ചെലവ് അത്ര പെട്ടെന്ന് വെട്ടിക്കുറയ്ക്കാനാകില്ല. മാത്രമല്ല വരുമാനം വർദ്ധിപ്പിക്കാൻ കാര്യമായ വഴികളുമില്ല. ഇരുമ്പയിരിന്റെ ഡിമാൻഡ് കൂട്ടുക എന്നുള്ളത് ഓസ്ട്രേലിയൻ സർക്കാരിന് മാത്രം ചെയ്യാവുന്നൊരു കാര്യമല്ല. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ സാധിക്കുന്നിടത്തെല്ലാം വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, അടുത്ത വർഷം ഫെബ്രുവരി മുതൽ അന്താരാഷ്ട്ര സ്റ്റുഡന്റ് വിസ ഫീസ് $710 നിന്നും $1,600 വർദ്ധിപ്പിക്കുകയാണ്. ഇതുവഴി 5 വർഷത്തിനുള്ളിൽ 1.7 ബില്യൺ ഡോളർ സമാഹരിക്കാനാകുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. സാമ്പത്തിക പരിഷ്കരണം, നികുതി പരിഷ്കരണം അടക്കമുള്ള മാർഗങ്ങളാണ് സർക്കാരിന് മുന്നിലുള്ള വഴികളെന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഡിലോയിറ്റ് ആക്സസ് ഇക്കണോമിക്സിന്റെ പ്രദീപ് ഫിലിപ്പിന്റെ വാക്കുകളിലേക്ക്.
And what we now know is that our tax base isn't sufficient to make sure that our spending is sustainable. Now, successive governments over a long period of time haven't paid enough attention to economic reforms and tax reforms to ensure that our fiscal base is sustainable. So the next agenda going forward from both sides of politics is that we need to make sure we have fiscal sustainability underpinned by good evaluations of spending and tax reforms that are going to incentivize investment.
വർദ്ധിച്ചു വരുന്ന ചെലവുകൾ, പ്രായമാകുന്ന ജനസംഖ്യയുടെ സ്വാധീനം, മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ച, ഇതുമൂലമുണ്ടാകുന്ന നികുതി കുറവ്, ഇതൊക്കെ വലിയ വെല്ലുവിളികളായി തന്നെ സർക്കാരിന് മുന്നിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2034-35 സാമ്പത്തിക വർഷത്തിന് മുൻപ് ഒരു മിച്ച ബജറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പലരും വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നതിൽ സർക്കാർ കൂടിയാലോചനകൾ നടത്തുകയാണ്. വരാൻ പോകുന്ന ബജറ്റിൽ ഇതിന്റെ സൂചനകൾ ഉണ്ടാകുമെന്ന് ധനമന്ത്രി കാറ്റി ഗില്ലിഗർ പറയുന്നു.
This MIEFO obviously has a number of cost of living measures in it. It's got the HECS reductions for people who have HECS bills, the 20% cut. It's also got investment in early childhood educators' wages, again, to help them with cost of living. We've got the energy bill relief floating through. We've got the tax cuts floating through as well. But we keep these matters under continued assessment. We keep a, you know, we're moving into putting the budget together for March next year. So these are all decisions that remain on our table.
Priya Shrodakale, തുടർച്ചയായ മിച്ച ബജറ്റുകൾക്ക് ശേഷം ധനക്കമ്മിയിലേക്ക് പോകുന്ന ഓസ്ട്രേലിയൻ സർക്കാരിന് മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകൾ മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ എക്സ്പ്ലെയിനർ അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
Like, share, comment. SBS Malayalam Facebook page.